രാജാക്കന്മാർ ഒന്നാം പുസ്തകം. ദാവീദ് രാജാവ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. ആകയാൽ അവന്റെ ഭൃത്യന്മാർ അവനോട്, യജമാനായ രാജാവിന് വേണ്ടി കന്യകയായ ഒരു യുവതിയെ അന്വേഷിക്കട്ടെ. അവൾ രാജസന്നിധിയിൽ ശുശ്രൂഷിച്ച് നിൽക്കുകയും യജമാനായ രാജാവിന്റെ കുളിർ മാറേണ്ടതിന് തിരുമാർവിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ സൗന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രായേൽ ദേശത്തെല്ലായിടവും അന്വേഷിച്ചു. ശൂനേംകാരത്തിയായ അബീഷകിനെ കണ്ട് രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ യുവതി അതിസുന്ദരിയായിരുന്നു. അവൾ രാജാവിന് പരിചാരികയായി ശുശ്രൂഷ ചെയ്തു. എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല. അനന്തരം ഹഗീത്തിന്റെ മകനായ അദോനിയാവ് നിഗളിച്ചും കൊണ്ട് ഞാൻ രാജാവാകും എന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ചവരെയും തനിക്ക് മുൻപായി ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അവന്റെ അപ്പൻ അവനെ മുഷ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്തൊരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്തെന്ന് അവനോട് ചോദിച്ചിരുന്നില്ല. അവനും ബഹുസുന്ദരനായിരുന്നു. അബ്ശാലോമിന്റെ ശേഷം ആയിരുന്നു അവൻ ജനിച്ചത്. അവൻ സെരൂയയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാസാരനോടും ആലോചിച്ചു വന്നു. ഇവർ അദോനിയാവിന് പിന്തുണയായിരുന്നു. എന്നാൽ പുരോഹിതനായ സാദോക്കും യഹോദയാബയുടെ മകനായ ബെനായാവും പ്രവാചകനായ നാഥാനും ശിമേയിയും രേയിയും ദാവീദിന്റെ വീരന്മാരും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നില്ല. അദോനിയാവ് ഏൻരോഗലിലേക്ക് സമീപത്ത് സോഹേലത്തെന്ന കല്ലിനരികെ വെച്ച് ആടുമാടുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് രാജകുമാരന്മാരായ തന്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദ പുരുഷന്മാരെയും ഒക്കെയും ക്ഷണിച്ചു. എങ്കിലും നാഥാൻ പ്രവാചകനെയും ബെനായാവേയും വീരന്മാരെയും തന്റെ സഹോദരനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല. എന്നാൽ നാഥാൻ ശലോമോന്റെ അമ്മയായ ബത്ശബയോട് പറഞ്ഞത്, അഗീത്തിന്റെ മകനായ അദോനിയാവ് രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലയോ? നമ്മുടെ യജമാനായ ദാവീദ് അറിഞ്ഞിട്ടുമില്ല. ആകയാൽ വരിക, നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമന്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം. നീ ദാവീദ് രാജാവിന്റെ അടുക്കൽ ചെന്ന് യജമാനായ രാജാവേ, നിന്റെ മകനായ ശലോമൻ എന്റെ അനന്തരവനായി വാണ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലയോ? പിന്നെ അദോനിയാവ് വാഴുന്നത് എന്തെന്ന് അവനോട് ചോദിക്ക. നീ അവിടെ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിന്റെ പിന്നാലെ വന്ന് നിന്റെ വാക്ക് ഉറപ്പിച്ചുകൊള്ളാം. അങ്ങനെ ബത്ശേബ പള്ളിയറയിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. രാജാവ് വയോധികനായിരുന്നു. ശൂനേംകാരത്തിയായ അബീഷക് രാജാവിനോട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ബത്ശേബ കുനിഞ്ഞ് രാജാവിനെ നമസ്കരിച്ചു. നിനക്ക് എന്തു വേണമെന്ന് രാജാവ് ചോദിച്ചു. അവൾ അവനോട് പറഞ്ഞത്, എന്റെ യജമാനനെ, നിന്റെ മകൻ ശലോമോൻ എന്റെ അനന്തരവനായി വാണ് എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തുവല്ലോ. ഇപ്പോൾ ഇതാ അദോനിയാവ് രാജാവായിരിക്കുന്നു. എന്റെ യജമാനനായ രാജാവ് അറിയുന്നതുമില്ല. അവൻ അനവധി ആളുകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്തു. രാജകുമാരന്മാരെയൊക്കെയും പുരോഹിതനായ അബ്യാധാരനെയും സേനാപതിയായ യോവാബിനെയും ക്ഷണിച്ചു. എങ്കിലും നിന്റെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല. യജമാനായ രാജാവിന്റെ അനന്തരവനായ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രായേലിന്റെയും കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ യജമാനായ രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഞാനും എന്റെ മകൻ ശലോമോനും കുറ്റക്കാരായിരിക്കും. അവൾ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ നാഥാൻ പ്രവാചകൻ വരുന്നു. നാഥാൻ പ്രവാചകൻ വന്നിരിക്കുന്നുവെന്ന് രാജാവിനോട് അറിയിച്ചു. അവൻ രാജസന്നിധിയിൽ ചെന്ന് രാജാവിനെ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. നാഥാൻ പറഞ്ഞത് എന്തെന്നാൽ, യജമാനായ രാജാവേ, അദ്വാനിയാവ് എന്റെ അനന്തരനായി വാണ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടോ? അവനിന്ന് ചെന്ന് അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്തു. രാജകുമാരന്മാരെ ഒക്കെയും സേനാധിപതിമാരെയും പുരോഹിതനായ അബ്യാസാരനെയും ക്ഷണിച്ചു. അവർ അവന്റെ മുൻപാകെ ഭക്ഷിച്ചു പാനം ചെയ്തു. അദോനിയ രാജാവെ ജയ ജയ എന്ന് പറയുന്നു. എന്നാൽ അടിയനെയും പുരോഹിതനായ സാദോക്കിനെയും യഹോയാദായുടെ മകനായ ബെനായാവെയും നിന്റെ ദാസനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല. യജമാനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അടിയങ്ങളെ നീ അറിയിക്കാതെ ഇരിക്കെ ഈ കാര്യം യജമാനായ രാജാവിന്റെ കൽപ്പനയാലോ നടന്നത്. ബത്ശേബയെ വിളിപ്പീൻ എന്ന് ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവൾ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ മുൻപാകെ നിന്നു. എന്നാറേ രാജാവ്, എന്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ്. നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണ എനിക്ക് പകരം എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ഞാൻ നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ ഞാൻ ഇന്ന് നിവർത്തിക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ ബത്ശേബ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു. എന്റെ യജമാനനായ ദാവീദ് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനെയും യഹോയാദയുടെ മകനായ ബെനയാവെയും വിളിപ്പീൻ എന്ന് കൽപ്പിച്ചു. അവർ രാജസന്നിധിയിൽ ചെന്ന് നിന്നു. രാജാവ് അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകുവേൻ. അവിടെ വെച്ച് സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പിന്നെ കാഹളമൂതി ശലോമോൻ രാജാവെ ജയ ജയ എന്ന് ഘോഷിച്ചു പറയുവേൻ. അതിന്റെ ശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ വരുവേൻ. അവൻ വന്നെന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് പകരം വാഴേണം. ഇസ്രായേലിനും യഹൂദായിക്കും പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ യഹോയാദയുടെ മകൻ ബെനായാവ് രാജാവിനോട് ആമേൻ, യജമാനായ രാജാവിന്റെ ദൈവമായ യഹോവയും അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ. യഹോവ യജമാനായ രാജാവിനോടുകൂടെ ഇരുന്നതുപോലെ ശലോമോനോടുകൂടെയും ഇരിക്കെയും യജമാനായ ദാവീദ് രാജാവിന്റെ സിംഹാസനത്തെക്കാളും അവന്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും യഹോയാദയുടെ മകനായ ബെനായാവും ക്ലേത്യരും ചെന്ന് ദാവീദ് രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് ശലോമോനെ കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി. സാദോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. അവർ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് എന്ന് ഘോഷിച്ചു പറഞ്ഞു. പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്നു. ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാറ് അത്യന്തം സന്തോഷിച്ചു. അദോനിയാവും കൂടെയുണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു. കാഹളനാദം കേട്ടപ്പോൾ യോവാബ് പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവം എന്തെന്ന് ചോദിച്ചു. അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബ്യാധാരന്റെ മകൻ യോനാഥാൻ വരുന്നു. അദോനിയാവ് അവനോട്, അകത്തു വരിക, നീ യോഗ്യ പുരുഷൻ, നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ അദോനിയാവോട് ഉത്തരം പറഞ്ഞത്, നമ്മുടെ യജമാനായ ദാവീദ് രാജാവ് ശലോമോനെ രാജാവാക്കിയിരിക്കുന്നു. രാജാവ് സാദോക് പുരോഹിതനെയും നാഥാൻ പ്രവാചകനെയും യഹോയാദയുടെ മകനായ ബെനായാവെയും ഖേത്യരെയും പ്ലേത്യരെയും അവനോടുകൂടെ അയച്ചു. അവർ അവനെ രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി സാദോക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവർ പട്ടണം മുഴങ്ങും വണ്ണം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇതാകുന്നു നിങ്ങൾ കേട്ട ഘോഷം. അത്രയുമല്ല, ശലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കും. രാജ്യഭൃത്യന്മാരും നമ്മുടെ യജമാനായ ദാവീദ് രാജാവിനെ അഭിനന്ദനം ചെയ്യുവാൻ ചെന്നു. നിന്റെ ദൈവം ശലോമോന്റെ നാമത്തെ നിന്റെ നാമത്തെക്കാൾ ഉത്കൃഷ്ടവും അവന്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തെക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് പറഞ്ഞു. രാജാവ് തന്റെ കട്ടിലിന്മേൽ നമസ്കരിച്ചു. ഇന്ന് എന്റെ സിംഹാസനത്തിൽ എന്റെ സന്തതി ഇരിക്കുന്നത് എന്റെ കണ്ണ് കണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ സംഗതി വരുത്തിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ. അദോനിയാവിന്റെ വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ട് എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താന്റെ വഴിക്ക് പോയി. അദോനിയാവും ശലോമോനെ പേടിച്ച് ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. അദോനിയാവ് ശലോമോൻ രാജാവിനെ പേടിക്കുന്നു. ശലോമോൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു എന്ന് ശലോമോൻ വർത്തമാനം കേട്ടു. അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണം എന്ന് ശലോമോൻ കൽപ്പിച്ചു. അങ്ങനെ ശലോമോൻ രാജാവ് ആളയച്ചു. അവൾ അവനെ യാഗപീഠത്തിങ്കിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അവൻ വന്ന് ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു. ശലോമോൻ അവനോട് നിന്റെ വീട്ടിൽ പോയിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. രണ്ടാം അധ്യായം. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോന് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്ക. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുൻപാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. വിശേഷിച്ച് സെരൂയയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് ഇസ്രായേലിന്റെ രണ്ട് സേനാധിപന്മാരായ നേരിന്റെ മകൻ അബ്നേറിനോടും യോധേറിന്റെ മകൻ അമാസയോടും ചെയ്തത് തന്നെ നീയും അറിയുന്നുവല്ലോ. അവൻ അവരെ കൊന്ന സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞു. യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയല്ലോ. ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ച് അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത്. എന്നാൽ ഗിലയാദിനായ ബർസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. അവർ നിന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്ശാലോമിന്റെ മുൻപിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി. പിന്നെ ബഹൂരിമിലെ ബെന്യാമീനായ ഗേരയുടെ മകൻ ഷിമയി എന്നൊരുവനുണ്ടല്ലോ. ഞാൻ മഹനയിലേക്ക് പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോടെ ശപിച്ചു. എങ്കിലും അവൻ യോർദാങ്കൽ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹോവ നാമത്തിൽ അവനോട് സത്യം ചെയ്തു. എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലോ. അവനോട് എന്ത് ചെയ്യണമെന്ന് നീ അറിയും. അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. ദാവീദ് ഇസ്രായേലിൽ വാണകാലം 40 സംവത്സരം. അവൻ ഹെബ്രോനിൽ 7 സംവത്സരവും യെരുശലേമിൽ 33 സംവത്സരവും വാണു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു. അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു. എന്നാൽ അഗീത്തിന്റെ മകനായ അദോനിയാവ് ശലോമോന്റെ അമ്മയായ ബത്ഷേബയെ ചെന്ന് കണ്ടു. നിന്റെ വരവ് ശുഭമോ എന്ന് അവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്നവൻ പറഞ്ഞു. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയുവാനുണ്ട് എന്ന് അവൻ പറഞ്ഞു. പറക എന്ന് അവൾ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, രാജ്യത്വം എനിക്കുള്ളതായിരുന്നു. ഞാൻ വാഴേണ്ടതിന് ഇസ്രായേൽ ഒക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജ്യത്വം മറിഞ്ഞ് എന്റെ സഹോദരനായി പോയി. യഹോവയാൽ അത് അവന് ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു. അത് തള്ളിക്കളയരുതേ. നീ പറക എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൻ, ശൂനേങ്കാരത്തിയായ അഭിഷേകിനെ എനിക്ക് ഭാര്യയായി തരുവാൻ ശലോമോൻ രാജാവിനോട് പറയണമേ. അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു. ആകട്ടെ, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാമെന്നും ബത്ഷേബ പറഞ്ഞു. അങ്ങനെ ബത്ഷേബ അദോനിയാവിന് വേണ്ടി ശലോമോൻ രാജാവിനോട് സംസാരിപ്പാൻ അവന്റെ അടുക്കൽ ചെന്നു. രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റ് ചെന്ന് വന്ദനം ചെയ്തു. തന്റെ സിംഹാസനത്തിൽ ഇരുന്ന് രാജമാതാവിനിരിപ്പാൻ കൊടുപ്പിച്ചു. അവൾ അവന്റെ വലതുഭാഗത്തിരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം അപേക്ഷിച്ചിരിക്കുന്നു, എന്റെ അപേക്ഷ തള്ളിക്കളയരുത് എന്നവൾ പറഞ്ഞു. രാജാവ് അവളോട്, എന്റെ അമ്മേ, ചോദിച്ചാലും ഞാൻ നിന്റെ അപേക്ഷ തള്ളുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ, ശൂനേംകാരത്തിയായ അബീഷഗിനെ നിന്റെ സഹോദരനായ അദോനിയാവിന് ഭാര്യയായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ശലോമോൻ രാജാവ് തന്റെ അമ്മയോട്, ശൂനേംകാരത്തിയായ അബീഷഗിനെ അദോനിയാവിന് വേണ്ടി ചോദിക്കുന്നത് എന്ത്? രാജത്വത്തെയും അവന് വേണ്ടി ചോദിക്കരുതോ? അവൻ എന്റെ ജ്യേഷ്ഠനല്ലോ. അവനും പുരോഹിതൻ അബ്യാധാരനും തെരുവയുടെ മകൻ യോവാബിനും വേണ്ടി തന്നെ എന്നുത്തരം പറഞ്ഞു. അദോനിയാവ് ഈ കാര്യം ചോദിച്ചത് തന്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. ആകയാൽ എന്നെ സ്ഥിരപ്പെടുത്തിയവനും എന്റെ അപ്പനായ ദാവിദിന്റെ സിംഹാസനത്തിൽ ഇരുത്തി തന്റെ വാഗ്ദാന പ്രകാരം എനിക്ക് ഒരു ഗ്രഹം പണിതവനുമായി യഹോവയാണ്. ഇന്ന് തന്നെ അദോനിയാവ് മരിക്കണം എന്ന് ശലോമോൻ രാജാവ് കൽപ്പിച്ചു. യഹോവ നാമത്തിൽ സത്യം ചെയ്തു. പിന്നെ ശലോമോൻ രാജാവ് യഹോയാദയുടെ മകനായ ബെനായാവെ അയച്ചു. അവൻ അവനെ വെട്ടിക്കൊന്നു കളഞ്ഞു. അബ്യാഥ പുരോഹിതനോട്, രാജാവ്, നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. നീ മരണയോഗ്യനാകുന്നു, എങ്കിലും നീ എന്റെ അപ്പനായ ദാവീദിന്റെ മുൻപാകെ കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അരുളി ചെയ്ത വചനത്തിന് നിവർത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാധാരിനെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഈ വർത്തമാനം യോവാബിനെത്തിയപ്പോൾ യോവാബ് അബ്ശാലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നു. അവൻ യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. യോവാബ് യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ അടുക്കൽ നിൽക്കുന്നുവെന്ന് ശലോമോൻ രാജാവിന് അറിവ് കിട്ടി. അപ്പോൾ ശലോമോൻ യഹോയാദയുടെ മകനായ ബെനായാവെ അയച്ചു. നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് കൽപ്പിച്ചു. ബെനായാവ് യഹോവയുടെ കൂടാരത്തിൽ ചെന്നു. നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. ഇല്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കുമെന്ന് അവൻ പറഞ്ഞു. ബെനായാവ് ചെന്ന് യോവാബ് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്ന് രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് അവനോട് കൽപ്പിച്ചത് അവൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക. അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചിടുക. യോവാബ് കാരണം കൂടാതെ ചിന്നിയ രക്തം നീ ഇങ്ങനെ എങ്കൽ നിന്നും എന്റെ പിതൃഭവനത്തിങ്കൽ നിന്നും നീക്കിക്കളക. അവന്റെ രക്തപാതകം യഹോവ അവന്റെ തലമേൽ വരുത്തും. ഇസ്രായേലിന്റെ സേനാധിപതിയായ നേരിന്റെ മകൻ അബ്നേർ, യഹൂദായുടെ സേനാധിപതിയായ യോഥേറിന്റെ മകൻ അമാസ എന്നിങ്ങനെ തന്നേക്കാൾ നീതിയും സൽഗുണവുമുള്ള രണ്ട് പുരുഷന്മാരെ അവൻ എന്റെ അപ്പനായ ദാവീദ് അറിയാതെ വാകൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞുവല്ലോ. അവരുടെ രക്തം എന്നേക്കും യോവാബിന്റെയും അവന്റെ സന്തതിയുടെയും തലമേലിരിക്കും. ദാവീദിനും അവന്റെ സന്തതിക്ക് ഗ്രഹത്തിനും സിംഹാസനത്തിനും യഹോവയിങ്കിൽ നിന്നും എന്നേക്കും സമാധാനമുണ്ടാകും. അങ്ങനെ യഹോയാദായുടെ മകനായ ബെനായാവ് ചെന്ന് അവനെ വെട്ടിക്കൊന്നു. മരുഭൂമിയിലെ അവന്റെ വീട്ടിൽ അവനെ അടക്കം ചെയ്തു. രാജാവ് അവന് പകരം യഹോയാദയുടെ മകനായ ബെനായാവെ സേനാധിപതിയാക്കി അന്യാധാരന് പകരം സാദോക് പുരോഹിതനെയും നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ശിമയെ വരുത്തി അവനോട്, നീ യെരുശലേമിൽ നിനക്കൊരു വീട് പണിത് പാർത്തുകൊള്ളുക. അവിടെ നിന്നും പുറത്തെങ്ങും പോകരുത്. പുറത്തിറങ്ങി കിദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക. നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കുമെന്ന് കൽപ്പിച്ചു. ശിമയി രാജാവിനോട്, അത് നല്ല വാക്ക്, യഹോ യജമാനനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ശിമയി കുറെ കാലം യെരുശലേമിൽ പാർത്തു. 3 സംവത്സരം കഴിഞ്ഞപ്പോൾ ശിമയുടെ 2 അടിമകൾ മാഷയുടെ മകനായ ആഖീഷ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിൽ ഉണ്ടെന്ന് ശിമയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ ശിമയി എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ടു. പുറപ്പെട്ട് അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൻ ആഖീഷിന്റെ അടുക്കൽ പോയി. അങ്ങനെ ശിമയി ചെന്ന് അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു. ശിമയി യെരുശലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നുവെന്ന് ശലോമോൻ അറിവ് കിട്ടി. അപ്പോൾ രാജാവ് ആളയച്ച് ഷിമയെ വരുത്തി അവനോട്, നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക എന്ന് ഞാൻ നിന്നെ കൊണ്ട് യഹോവ നാമത്തിൽ സത്യം ചെയ്യിച്ച് സാക്ഷീകരിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ? അങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു. പിന്നെ രാജാവ് ഷിമയോട്, നീ എന്റെ അപ്പനായ ദാവീദിനോട് ചെയ്തതും നിനക്കോർമ്മയുള്ളതുമായ ദോഷമൊക്കെ നീ അറിയുന്നുവല്ലോ. യഹോവ നിന്റെ ദോഷം നിന്റെ തലമേൽ തന്നെ വരുത്തും. എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവീദിന്റെ സിംഹാസനം യഹോവയുടെ മുൻപാകെ എന്നേക്കും സ്ഥിരവുമായിരിക്കുമെന്നും പറഞ്ഞിട്ട് രാജാവ് യഹോവയുടെ മകൻ ബെനായാവിനോട് കൽപ്പിച്ചു. അവൻ ചെന്ന് അവനെ വെട്ടിക്കൊന്നു. അങ്ങനെ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ സ്ഥിരമായി. 3 അനന്തരം ശലോമോൻ മിസ്രയീൻ രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. തന്റെ അരമനയും യഹോവയുടെ ആലയവും യെരുശലേമിന് ചുറ്റും മതിലും പണിതു. പണിതു തീരുവോളം അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയാതെ ഇരുന്നത് കൊണ്ട് ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോന്നു. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നുവെങ്കിലും അവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരി ആയിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന് ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോനോട് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് യഹോവ അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുൻപാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലത്തിനുള്ള വിവേകമെന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുൻപ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നിനക്കും സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തിനും നിനക്ക് സമനാകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. ശലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നമെന്ന് കണ്ടു. പിന്നെ അവൻ യെരുശലേമിലേക്ക് മടങ്ങി വന്ന് യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുൻപാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. തന്റെ സകല ഭൃത്യന്മാർക്കും വിരുന്ന് കഴിച്ചു. അനന്തരം ദേഷ്യമാരായ 2 സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്ന് അവന്റെ മുൻപാകെ നിന്നു. അവരിൽ ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഈ ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിന്റെ 3 ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്നു പോയത് കൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റു. അടിയൻ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികെ നിന്ന് അടിയന്റെ മകനെ എടുത്ത് അവളുടെ പള്ളക്കിലും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളക്കിലും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നുവെന്ന് കണ്ട് വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയ അറേ, അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല, അതിന് മറ്റേ സ്ത്രീ. അങ്ങനെയല്ല, ജീവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. അവളോ, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിന്റെ മുൻപാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ഇവനുള്ളത് എന്റെ കുഞ്ഞ് മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു, അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് മറ്റോൾ പറയുന്നു, ഒരു വാൾ കൊണ്ടുവരുവീൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റോൾക്കും കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് ഉള്ളു കത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ എന്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. മറ്റവളോ, എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പീൻ, അവൾ തന്നെ അതിന്റെ തള്ള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേൽ ഒക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. ബാറക്കിമോർ. എൺപത്തി അഞ്ചാം സങ്കീർത്തനം. യഹോവേ, നിന്റെ ജനത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ചു, അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? യഹോവയെ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ യജമാനനോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ നമ്മുടെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. നിത്യം വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരികയും ചെയ്യും. നീതി അവന് മുൻപായി നടക്കുകയും അവന്റെ കാൽ ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും. ദൈവമേസ്സുനക്ക് യോഗ്യമാകുന്നു. ബാറക്കിമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധുള്ള റൂഹായിക്കും സ്തുതി. അതുതലേക്ക് തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ നാമത്തിൽ ഒരാരിക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ത്രിയേക ദൈവത്തിന്റെ തന്നിതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ര ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കുവാനും ആ കൃതുവയിൽ വീണ്ടും ആശ്രയിക്കുവാനും എന്നും ആ സ്നേഹത്തിന്റെ തണലിൽ നമ്മെ തന്നെ താഴ്മയോട് സമർപ്പിക്കുവാനും അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കത്തക്കവണ്ണം എല്ലാ ദൈവിക ആത്മാവിൽ നമ്മളെ നിറവുള്ളവരാക്കണമെന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും ഇപ്പോൾ ഇതിനെ നയിക്കുന്ന അഫീന മെത്രാപ്പൂലത്തെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന് ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രിയപ്പെട്ട വന്നിയ മാമനച്ചൻ, വന്നിയ ബി സി വർഗീസച്ചൻ, ഐസക് വിപ്രകാശച്ചൻ, സക്കറിയ റമ്പാച്ചൻ, തമ്പാൻ വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനം നിർത്തി നൽകുന്ന പ്രിയപ്പെട്ട ജോൺ ടി വർഗീസച്ചൻ ആണ്, അച്ഛൻ നാട്ടിൽ നിന്നാണ് സംബന്ധിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഒരു ധന്യമായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 173-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 173-ാമത്തെ ഗീതം ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടുന്നു. നമ്മുടെ എല്ലാ കൂട്ടായ്മയിലും ആരാധന അവിഭാജ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ കൂട്ടായ്മയെ ധന്യമാക്കുകയും നമ്മുടെ കൂട്ടായ്മയ്ക്ക് നിറവും ചൈതന്യവും പകരുന്നത് ദൈവിക ആരാധനയിലാണ്. ഹൃദയപൂർവ്വം ആരാധിക്കുവാനും ആ ആരാധന ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനും ആ ആരാധനയിൽ കൂടി ദൈവത്തിൽ നിന്നുള്ള മഹത്വം നമ്മൾക്കും പകരുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവോപാകം സമർപ്പിച്ചുകൊണ്ട് ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ. ഈ ശുശ്രൂഷ പരിധിയിൽ ഇരിക്കുന്ന എല്ലാവരും ദയവായിട്ട് നിങ്ങളുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്ത് ഇതിൽ സംബന്ധിക്കുക. ഇവിടെ ഇവിടെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ദയവായിട്ട് അത് സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. 173-ാമത്തെ ഗീതം.
ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും, സന്നിധിയിൽ മോദമോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ
ബേനി.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം നയിക്കുന്ന തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനായ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഓർമ്മീതുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാവും പാപമൊഴുക ഞങ്ങളെ പോലെ ആയി തീർന്ന ദൈവമായുള്ളവ എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ നിന്റെ കരുണയാകുന്ന വാതിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനമുള്ള ശ്രീഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവൻ ഉണ്ടാക്കുന്ന സ്തോത്രമെന്നിൽ മുളപ്പിക്കണമേ. അമ്മുവേലിനെ അവന്റെ ബാധാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയുവാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാകണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീട്ടുകൊണ്ടവനെ പാപത്തിന്റെ രഹസ്യമായ ഭരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിപ്പാൻ എനിക്ക് കൃപ തരണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവയെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയെ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവ് എന്റെ ദിവസങ്ങളിൽ വ്യർത്ഥങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപ നൽകണമേ. എന്റെ കർത്താവ് എന്റെ പിഴകൾ ഹേതുവായ നിന്റെ നീതിയിൽ ഞാൻ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യകരങ്ങൾ എനിക്ക് കാണുമാറാകരുതേ. എന്റെ കർത്താവ് നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജ ഉണ്ടാകരുതേ. ദയാനിധിയായ ഉടയവനെ ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നീ സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞാൻ നിൽക്കുകയും വരുതേ. ഞാനായിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കിടരുതേ. എന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ
നിവർത്തിക്കണമേ.
കൃപ ദർശിക്കണമേ. കരുണയാൽ നിന്നെ കൊള്ളവനായി ഞാൻ വിളിക്കപ്പെടുമാറാകണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻതോട്ടത്തിൽ എന്നെ എണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിലേക്ക് സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൻ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവ് ബലഹീനനായ എന്നെ ഇടതുഭാഗത്ത് തീർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്ത് തന്നെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുന്നുവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യ ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നത് ഇറങ്ങി വരരുത്. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുത്. എന്റെ ആയുസ്സിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുത്. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപയെന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചുകെട്ടുകളെ കീറിക്കളയണമേ. എന്റെ കർത്താവ് എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയ ആടുന്ന പോലെ ഞാൻ വെടുത്തിട്ട് പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ ഇടനള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും 11 നേരത്തെ വേലക്കാരോടും കൂടെ നിന്നതിനു മുമ്പാകെ ഞാൻ കാണപ്പെടുമാറാകണമേ. പിതാവ് പുത്രന്റെ പരിശുദ്ധ രൂഹായ്മയുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. അഭിയന്യ തിരുമേനി സംപൂജ്യരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ദിനം കൂടെ ആയുസ്സും ആരോഗ്യവും തന്ന ആ ദൈവകൃപയിൽ ആശ്രയിപ്പാൻ നമുക്ക് ദൈവം അവസരം തന്നതിൽ നമുക്ക് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ എല്ലാ കൃപകളും ദൈവം ചൊരിഞ്ഞു തരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയാം, ഈ ഒരാഴ്ച 16 മുതൽ സ്ലീഹ നോമ്പ് ആരംഭിക്കുകയാണ്. ആരെങ്കിലൊക്കെ വിചാരിക്കും 5 നോമ്പ് നോക്കി ക്ഷീണം മാറി വരുന്നതേ ഉള്ളൂ, ഇനി വീണ്ടും അടുത്ത ക്ഷീണം വരുത്താനായിട്ട് 13 നോമ്പ് വീണ്ടും നമുക്ക് നൽകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ നോമ്പിനെ മനസ്സുകൊണ്ട് പ്രണയിക്കുമ്പോൾ നോമ്പ് നൽകുന്ന ഒരു ആന്തരിക ഊർജം അത് വാക്കുകൾക്ക് അതീതമാണ് എന്നുള്ള സംശയമൊന്നുമില്ല. എല്ലാ നോമ്പിലും നമ്മൾ ഈ കാര്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ നമ്മുടെ ശരീരത്തെ പോഷിപ്പിച്ച് നമ്മളിങ്ങനെ കൊണ്ട നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് പരിശുദ്ധ നോമ്പ്. തീർച്ചയായിട്ടും നോമ്പ് നോൽക്കുന്നത് ഒരു വ്യർത്ഥമല്ല. ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ചൈതന്യമുള്ളതാക്കി തീർക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും നോമ്പ് നമുക്ക് നൽകുന്ന തിരിച്ചറിവുകളാണ്. പരിശുദ്ധ സഭ അനുഷ്ഠിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന എല്ലാ നോമ്പുകളും തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 34 സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും വാഴ്ത്തും, എന്റെ സ്തുതി അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും, എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കും. തീർച്ചയായിട്ടും നിരന്തരം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ആത്മീയമായി കരുത്ത് പ്രാപിപ്പാനും കൂടുതൽ നമ്മുടെ മറ്റ് ലോകചിന്തകളിൽ നിന്നൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ കുറെ കൂടെ ഏകാഗ്രമാക്കാൻ തക്കവണ്ണം നമുക്ക് നൽകുന്ന വലിയൊരു ഉപാധി തന്നെയാണ് നോമ്പ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ നമ്മുടെ പിതാക്കന്മാരൊക്കെ എപ്പോഴും നോമ്പിന് പറയുന്നത് സ്വർഗത്തിലേക്ക് കയറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചിറകുകളാണ് നോമ്പ് എന്നുള്ളതാണ്. ആ ചിറകുകൾ ഒത്തിരി പ്രാധാന്യമുണ്ട്. സ്വർഗത്തിലേക്ക് കയറി പോകാനും പ്രതിസന്ധികളിൽ നിന്ന് പറന്നകലാനും ഒക്കെയുള്ള വിവിധ സ്ഥലങ്ങളായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധ ശ്ലീഹന്മാരുടെ മധ്യസ്ഥയിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ ഓരോ ശ്ലീഹന്മാരുടെയും ജീവിതം നമ്മൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതം നമുക്ക് നൽകി കാണിച്ചു തന്നിട്ടുള്ള നല്ല ആത്മീയ പാതകളെ പിന്തുടരുവാനും അതുകൂടി അവർ കണ്ടെത്തിയ ലക്ഷ്യം കണ്ടെത്തുവാനും ഒക്കെ നമുക്ക് ഇടയാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് പരിശുദ്ധ ശ്ലീഹന്മാരുടെ മധ്യസ്ഥത കാവലും കോട്ടയുമായിരിക്കട്ടെ. നമുക്കറിയാം, ഈ ദിനത്തോടനുബന്ധിച്ച് പലരുടെയും ഓർമ്മയും കൊണ്ടാടുന്നുണ്ട്. യെരുശലേമിലെ ആദ്യത്തെ ബിഷപ്പും നമ്മുടെ കർത്താവിന്റെ സഹോദരനുമായിരുന്ന സെയിന്റ് ജെയിംസ് യാക്കോബിന്റെ ഓർമ്മയാണ് 19, അതുപോലെ തന്നെ യോഹന്നാൻ മാർത്താനയുടെ ജനനമാണ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ. പിന്നെ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മയായിട്ട് നമ്മൾ 29-30 ദിവസങ്ങളിൽ കൊണ്ടാടുന്നു. ഇങ്ങനെ 12 ശ്ലീഹന്മാരോട് ഒരുമിച്ച് നമ്മൾ കൊണ്ടാടുന്നു. ഈ ദിനങ്ങളൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ദിനങ്ങളാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ജൂലൈ 3 വർത്തമാശ്രീയുടെ ദുഃഖവനം, അദ്ദേഹത്തിന്റെ മരണ ദിവസം അല്ലെങ്കിൽ പോലും അതിന്റെ ശരീരം ഇടത്തേലെ കൊണ്ടുപോയ ഓർമ്മയെ നമ്മൾ അനുസ്മരിക്കുന്നു. ഇങ്ങനെ ഈ ദിനങ്ങളിലൊക്കെ ശ്ലീഹന്മാരുടെ ഒരു ഓർമ്മ കൊണ്ടാടുവാനും അവര് ദൈവസന്നിധിയിൽ ജീവിച്ചു കാണിച്ച മാർഗങ്ങളെയൊക്കെ നമുക്ക് അനുധാനം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓർമ്മകളെ കൊണ്ടെത്തിക്കുകയാണ് പരിശുദ്ധ സഭ. അതുകൊണ്ട് ഈ ദിനങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുവാനും ഒക്കെ നമുക്ക് ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ദൈവവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നിയ ബിജു കുളക്കട. ഞങ്ങളൊക്കെ ജോൺ ടിവർഗീസ് എന്ന് പറയുന്ന വൈദികനാണ്. ഒരുപക്ഷെ അച്ഛന്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടും ശ്രദ്ധിച്ചുണ്ടാകും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് വളരെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ് പ്രിയപ്പെട്ട അച്ഛന്റെ. നല്ല ഭാഷയിലും ആ ഭാഷയ്ക്കൊത്ത ആശയങ്ങളും സംവേദനം ചെയ്യാനുള്ള സാധാരണ കഴിവ് പ്രിയപ്പെട്ട അച്ഛനുണ്ട്. ഇതിനു മുമ്പും നമ്മുടെ ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാവുകയും പലരും അച്ഛന്റെ വാക്കുകൾ കേട്ട് എന്നോട് ഇങ്ങോട്ട് പറയുകയുണ്ടായി, അച്ഛന്റെ നല്ല പ്രസംഗമാണെന്നൊക്കെ. ദൈവം കൊടുക്കുന്ന ഒരു കഴിവാണ്, ആ കഴിവ് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് കൂടുതൽ സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം തേവലക്കര സ്വദേശിയാണ്, കൊട്ടാരക്കര ഭദ്രാസനമാണ്. നിങ്ങൾ എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഒരു ഗീതം, നമ്മൾ സാധാരണ പാടാറുള്ള ഗീതം സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട അച്ഛന് ദൈവാനത്തിന്ന് സംസാരിക്കും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛനെ കണക്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ട സാലിക്കൊച്ചമ്മയാണ്. കൊച്ചമ്മയോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ നാഥ കോപം എടുക്കാതെ എന്നുള്ള ഈരടികള് ചേർന്നുള്ള ഗീതം ദൈവബാസ് സമർപ്പിക്കാം.
കോപമടുക്കാതെ വൈരമടുത്തവനോടും ഉണ്ടാകാത്തൊരു ചിത്തവിനിടണമേ കർത്താവേ മലിനതയിൽ നൊഴിയും
ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയപ്പെട്ട ബിജു അച്ഛനെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു.
അഭിവന്ദനം പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, മറ്റെല്ലാ പ്രഗത്ഭാദികളായ വൈദിക ശ്രേഷ്ഠരെ, ഭർത്തമറിയം സമാജവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതരുമേ, എല്ലാവർക്കും അനുഗ്രഹകരമായ ഈ യാമങ്ങളിൽ സ്നേഹവന്ദനം. പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ദിവസമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ കൂട്ടായ്മയുടെ ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഇന്ന് ഒന്ന് സംബന്ധിപ്പാൻ ദൈവം തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഒരു ഷോർട്ട് മീറ്റിംഗാണിത്, അതിനകത്ത് തന്നെ ചെറിയ ഒരു സമയം മാത്രമാണ് നമുക്ക് ഈ വചന ധ്യാനത്തിനായിട്ട് നമ്മുടെ മുൻപിലുള്ളത് എന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ആമുഖ ഭാഗമൊന്നും ദീർഘിപ്പിക്കുന്നതൊന്നും ശരിയല്ല. സ്വാഗതവാക്കുകൾക്ക് പ്രത്യേകം സന്ദേശിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യം, സെയിന്റ് ലൂക്ക് 9:51, നമുക്ക് അല്പനേരത്തെ ഒരു ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നു എന്ന് മാത്രം. വാക്യം ഇങ്ങനെയാണ്: യേശു ക്രിസ്തു തന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സ് ഉറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി പട്ടം കൂട്ടേണ്ടതിന് ശമരിയക്കാരുടെ ഗ്രാമത്തിൽ ചെന്നു. ഇതാണ് അല്പനേരത്തെ ഒരു ധ്യാനം. ഒരിക്കൽ കൂടെ വായിക്കട്ടെ. യേശു കർത്താവ് തന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ, സ്വർഗാരോഹണത്തിന് നാളുകൾക്ക് മുൻപ്, യെരുശലേമിലേക്ക് യാത്രയാകാൻ മനസ്സുറപ്പിച്ചു. അതിനുവേണ്ടി ഒരുക്കത്തിന് ആളുകളയക്കാം. അവർ ശമരിയ വഴി ചെല്ലുന്നു, ശമരിയയിൽ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നു. തുടർന്നുള്ള ഭാഗം ശമരിയർ അതിനെ അല്പം എതിർക്കുന്നു, എന്നാൽ അത് കർത്താവ് അവഗണിച്ച് സ്നേഹത്തിന്റെ പുതിയൊരു മന്ദഹാസവുമായി ആ വഴി കടന്നു പോകുന്നതും തുടർ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. വയാസമറിയ ജെറുസലേം ഓരോ ജീവിതങ്ങൾക്കുമുള്ള ഒരു ചെറു സന്ദേശമാണ്. തികയാറായപ്പോൾ എന്നുള്ള പദം നമ്മെ വല്ലാതെ ആർദ്രമാക്കേണ്ടതാണ്. ഓരോ മനുഷ്യ ജീവിതങ്ങളും ഒരു ജെറുസലേമിലേക്ക് യാത്ര പോകേണ്ടതല്ല. സ്വർഗീയ ജെറുസലേമിൽ അവസാനിക്കുന്ന ഒരു യാത്ര ക്രിസ്ത്യാനിത്വത്തിന്റെ സ്വപ്നമാണ്. സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. കർത്താവ് ആരോഹണ നാളുകളിലേക്ക് ഒരുങ്ങുമ്പോൾ, ഈ ലോകം വിട്ടുപോകുമ്പോൾ, താൻ അവസാനം യാത്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജെറുസലേമിലേക്കാണ്. വയാ ശമറിയ, ശമരിയ വഴി എന്നുള്ളതാണ്. ശമരിയ അത്ര സുഖമുള്ള ഓർമ്മകളൊന്നും നൽകുന്ന സ്ഥലമല്ല. കർത്താവിന് അത്ര സുഖകരമായ അനുഭവങ്ങൾ സമ്മാനിച്ച സ്ഥലവുമല്ല. യഹൂദൻ ഒരിക്കലും അതൊരു സുഖമുള്ള ഇടമല്ലേ. കുറെയേറെ നൊമ്പരം, കുറെയേറെ വേദനകൾ, കുറെയേറെ സംഘർഷത്തിന്റെ ഭൂമിക, അതൊക്കെയാണ് ശമരിയ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം. അവിടെ അതുകൊണ്ടാണ് യാക്കോബും യോഹന്നാനും ഒക്കെ അവർ തീയിറക്കെ നശിപ്പിക്കണമെന്ന ഒരു ഹിറ്റ്ലർ ആറ്റിറ്റ്യൂഡ് തന്നെ, ഒരു ജനത മുഴുവൻ നശിച്ചു പോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നവരെ കാണാം. വല്ലാത്ത ഒരു തിരിഞ്ഞുമുറുകലിടമാണ് ഈ ശമരിയ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ നാളുകൾ തികയാറാകുമ്പോൾ നമുക്ക് വേദനകൾ സമ്മാനിച്ച, നമുക്ക് സങ്കടങ്ങൾ സമ്മാനിച്ച, നമുക്ക് കൗണ്ടർ എക്സ്പീരിയൻസസ് സമ്മാനിച്ച് നമ്മുടെ ശമരിയകളിലൂടെ പോകുമോ എന്നുള്ളത് ഈ വേദവാക്യത്തിൽ നിന്ന് നാം ചിന്തിക്കേണ്ട ഒരു ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. ആരോപണ നാളുകൾ തികയാറായപ്പോൾ എന്നാണ് ആ ഭാഗം വായിച്ചു തുടങ്ങിയത്. നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഈ ഒരു പ്രായം എന്നെ കേൾക്കുന്ന ഒരു ചിന്ത, ഒരു പക്ഷെ 50 വയസ്സുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്, 60 വയസ്സുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്, 65 വയസ്സുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്, 70 കഴിഞ്ഞവരും കേൾക്കുന്നുണ്ടാവണം. ശരിക്കും ജീവിതത്തിന്റെ നാളുകൾ എന്നാണ് തികയുക? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ നാളുകളിലെ അവസാനത്തിൽ ആവില്ലെന്ന് ആഗ്രഹമുണ്ടോ? ഒരു കുട്ടി പ്രാർത്ഥിക്കാൻ മടിയുള്ളൊരു കുട്ടി ഒരു ഗുരുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ഒരു നല്ല സമയം പറ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചോളാം. ഗുരു പറഞ്ഞു, നീ എപ്പോഴും പ്രാർത്ഥിക്കണ്ട, മരിക്കുന്നതിന്റെ തലേ ദിവസം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിനക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് സന്തോഷമായി. പെട്ടെന്ന് അവൻ വീണ്ടും വിചാരം ഒന്നിച്ച് ചോദിക്കുന്നുണ്ട്, ഗുരു അതെ എന്നാണത്? മരിക്കുന്നതിന്റെ തലേ ദിവസം മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെങ്കിൽ അതെന്താണ്? ഗുരു ഉത്തരം പറഞ്ഞത്, ഓരോ ദിവസവും ഇതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എല്ലാ ദിവസവും മരണത്തിന്റെ തലേദിനമായിരിക്കാം. പെനാൾട്ടിമേറ്റ് ഡേ ഓഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം തന്നെയുണ്ട്. അതൊരു വല്ലാത്ത നേരമാണ്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത ധരിക്കേണ്ടതല്ലേ? ആരോഹണ നാളുകൾ തികയാറായി. ജീവിതം ഇങ്ങനെ വളരെ വേഗം കടന്നുപോകും. ജീവിതം അതിന്റെ നിമിഷങ്ങളും നിയോഗങ്ങളും ഒക്കെ അവസാനിക്കാറാകുമ്പോൾ തികച്ചും നമുക്ക് സങ്കടങ്ങളും പരിഹാസങ്ങളും ഒക്കെ സമ്മാനിച്ച ഇടങ്ങളിലേക്ക് ഒരു യാത്ര പോകും. ചില സ്നേഹാനുഭവങ്ങളെ സമ്മാനിക്കുമോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. പ്രതികരണങ്ങൾ ഉണ്ടാവും. എന്തോരം പറയാറുണ്ട്, ഒന്ന് റിയാക്റ്റീവ് റെസ്പോൺസ് എന്നാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന വാക്ക് തന്നെ റെസ്പോൺസ്, എന്തിനോട് നെഗറ്റീവ് റെസ്പോൺസ് ആണ് ഈ റിയാക്റ്റീവ് റെസ്പോൺസ്. മറ്റൊന്ന് പ്രോആക്റ്റീവ് റെസ്പോൺസ് ആണ്. എന്തിലും ഒരു പോസിറ്റീവ് സാധ്യത കണ്ടെത്തുന്നതാണ് ക്രൈസിസിനകത്ത് ഒരു പോസിറ്റീവ് സാധ്യത കണ്ടെത്തുന്നതാണ് പ്രോആക്റ്റീവ് റെസ്പോൺസ്. ചുരുക്കി പറഞ്ഞാൽ ഇരുപ്പിൽ ഒരു വെട്ടത്തിന് സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തുന്നത് പ്രോആക്റ്റീവ് റെസ്പോൺസ് ആണ്. നിശബ്ദതയിൽ ഒരു സംഗീതത്തിന് സാധ്യതയുണ്ട്. ഭൂമിയുടെ മുറിവിൽ ഒരു പുഴയ്ക്ക് സാധ്യതയുണ്ട്. അത് പ്രോആക്റ്റീവ് ആറ്റിറ്റ്യൂഡാണ്. 27-ാം സങ്കീർത്തനം പറയുന്നത് പോലെ യഹോവാന്റെ വെളിച്ചവും രക്ഷയും ഞാൻ ആരെ പേടിക്കും, എന്റെ ജീവന്റെ ബലം. ഒരു പ്രൊവാക്റ്റീവ് റെസ്പോൺസ് ആണ്. ഞാന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സാധ്യത കണ്ടെത്തുക. ഒട്ടക്കിണത്തിൽ ഒരു കയറിന്റെ സാധ്യത ജോസഫ് കണ്ടെത്തിയിട്ടുണ്ടാവും. സിംഹക്കുഴിയിൽ ഒരു ജീവന്റെ സാധ്യത ദാനിയേലിന്റെ മുമ്പിൽ കണ്ടെത്തിണ്ടാവും. ലിവ് ഇൻ ക്രൈസ്റ്റ് ലിവ് വിത്ത് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഒരു പ്രൊവാക്റ്റീവ് റെസ്പോൺസ് ആണ് കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു റിയാക്റ്റീവ് റെസ്പോൺസ് അല്ല. സങ്കടങ്ങളും വേദനകളും ഒക്കെ സമ്മാനിച്ച ഇടത്തേക്ക് സ്നേഹാനുഭവങ്ങളുമായി കടന്നു പോകുക, അതൊരു വല്ലാത്ത അനുഭവമാണ്. ആരോഹണ നാളുകൾ തികയാറായപ്പോൾ അത് നമ്മുടെ ജീവിതത്തോട് തരുന്ന ഒരു ചെറിയ മെസ്സേജ് മാത്രം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒരു പക്ഷേ പക ദ്വേഷം, ജീവിതത്തിന്റെ ഇന്നലകളിലൂടെ നമുക്ക് വേദനകൾ സമ്മാനിച്ചവരോടുള്ള പക ഒക്കെ മനുഷ്യന്റെ കോണിൽ സൂക്ഷിക്കുന്നുണ്ടാവും. ലോകത്തെ ഏറ്റവും സമ്പന്നതയുള്ള സ്ഥലമെന്ന് ഏതെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ആഫ്രിക്കയിലെ സ്വർണ്ണഖനികളായിരിക്കില്ല, അറേബ്യയിലെ എണ്ണപ്പാടങ്ങളായിരിക്കില്ല. ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം സെനിത്തേജാണെന്നാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ധ്യാന വിഷയം അവനവന്റെ മരണം എന്ന് പറയുക. സെനിത്തേജാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം. കുഴിച്ചുകൂടിയ കഴിവുകൾ, പ്രകടിപ്പിക്കാത്ത സ്നേഹം, ചെയ്യാതെ പോയ അലിംഗങ്ങളും ചെയ്യാതെ പോയ നന്മകളും ചിരിക്കാത്ത ചുണ്ടുകളും ഒക്കെ അന്തിയുറങ്ങുന്ന സ്ഥലമാണ് ഓരോ സെമിത്തേരിയും. അതുകൊണ്ടാണ് നോമ്പ് കാലത്ത് നാം പിതാക്കന്മാർ നമ്മെ പാടാൻ പഠിപ്പിച്ചത്, കബറിനുള്ളിൽ കയറിൽ കാണുക നീ എന്ന് പഠിപ്പിച്ചത് അല്ലെ? മണ്ണാത്മനെയപ്പെട്ടവനെ നീങ്ങളിക്കേണ്ട, മണ്ണേ നാളെ ചേരും മാതാവ മണ്ണിൽ. ഓരോ സെമിത്തേരിയും ഓരോ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓർക്കണം, നമുക്ക് സങ്കടങ്ങൾ സമ്മാനിച്ച ഇടങ്ങളിലേക്ക് സ്നേഹാനുഭവങ്ങളുമായി ഇടപെടാൻ കഴിയുമോ? ശബരി വഴി ഒരു ജെറുസലേം യാത്ര സാധ്യമാണോ? ഒരു പക്ഷേ ഒരു ആയുഷ്കാലം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരായുസ് മുഴുവൻ നമ്മൾ അഭിമുഖീകരിച്ച 10,000 നമ്മൾ കണ്ടുമുട്ടിയ 1,000 നമ്മുടെ നേട്ടങ്ങൾക്ക് കൂട്ടുനിന്നവരല്ല, നമ്മുടെ ആഹ്ലാദത്തിന്റെ പന്തലുകളിൽ കൂട്ടിരുന്നവരുമല്ല. നമ്മുടെ മരണത്തിന് സാക്ഷിയാകാൻ പോകുന്ന 1-2 പേരുകളാണ് നമ്മുടെ ഭാഗ്യവാൻ എന്ന് വിളിക്കാനുള്ള അവകാശം. ഓൾടൈറിന്റെ മരണക്കിടക്കയിൽ ആ നേഴ്സ് പറയുന്നുണ്ടല്ലോ, യേശുവിനെതിരെ നിന്നയാളാണ്, ക്രിസ്തുവിനെതിരെ നിന്നയാളാണ് വാർത്ത. അയാളുടെ മരണക്കിടക്കയിൽ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയായ നേഴ്സ് പറയുന്നുണ്ട്, ലോകം ജീവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവമില്ലാത്ത ഒരാളുടെ മരണക്കിടക്കയിൽ ശുശ്രൂഷിക്കാൻ ഇനി എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിന് സാക്ഷിയാകുന്ന ഒരാൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ 2-3 പേർക്ക് മാത്രമാണ് നമ്മളെ ഭാഗ്യവാനും വിളിക്കാനുള്ള അവകാശം. ശമരിയ വഴി ജെറുസലേമിലേക്ക് യാത്ര അവസാനിപ്പിക്കുമോ? അവിടെ നടന്നിട്ടും യാക്കോബിനും യോഹന്നാനും ഒന്നും ഒരു സഖ്യത്തില്ല. അവര് ഒരു ഹിറ്റ്ലർ മനോഭാവമായി തലമുറകളുടെ മേൽ തീ കോരിയിടാൻ നിൽക്കുകയാണ്. തലമുറകളുടെ മേൽ തീ കോരിയിടാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൈവവിശ്വാസിയായിരിക്കാം, പക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ മറ്റുള്ളവരോടുള്ള മനോഭാവം, നമുക്ക് ഈ ശമരിയൻ ആറ്റിറ്റ്യൂഡ് വല്ലാതെ, എത്ര ജീവിതങ്ങൾ ഞാൻ കുറ്റം വിധിച്ചു, എത്ര മിഴികൾ ഞാൻ ഏറെ അണിയിച്ചു, എത്ര നെഞ്ചകങ്ങളിൽ ഞാൻ കനൽ നിറച്ചു, ഒക്കെ ഒരു ചോദ്യമായി നമ്മുടെ നേരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവസാനത്തോളം പൊറുക്കപ്പെടുന്നവരും കയ്പ് തന്നവരും ഒക്കെ നമ്മുടെ ശമരിയൻ അനുഭവങ്ങളിലുണ്ട്. ചില യാത്രകളൊക്കെ നടത്തേണ്ടേ എന്നാണ് ഈ വാക്യം ചോദിക്കുന്നത്. ഗാന്ധിജി യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ട്രങ്ക് പെട്ടി ഉണ്ടായിരുന്നു എന്ന് പറയും. അതിനകത്ത് എപ്പോഴും ഒരു ഭഗവത്ഗീത ഉണ്ടായിരുന്നു. ഗീതയുടെ സഹയാത്രികനാണ് ഗാന്ധി, അല്ലെങ്കിൽ ഗാന്ധിയുടെ സഹയാത്രികനാണ് ഗീത. ഗോഡ്സെ തൂക്കുമരത്തിലേക്ക് നടക്കുമ്പോഴും കയ്യിലിടുന്നതും ഒരേ ഗീത തന്നെയാണ്, അതേ ഭഗവത്ഗീത തന്നെയാണ്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ഭക്തരാണെന്ന് പറയുമ്പോഴും, നമ്മൾ നമ്മുടെ ലുക്തിയാകൾ ചൊല്ലിത്തീർക്കുമ്പോഴും, നമ്മൾ നമ്മുടെ ആത്മീയ വേഷങ്ങൾ എടുത്തണിയുമ്പോഴും, നമ്മുടെ ഉള്ളിൽ ഒരു ശമരിൻ അനുഭവം പിന്നെയും നിലനിൽക്കുന്നു, സമരസപ്പെടാതെ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്നു. അതൊരു ചോദ്യമാണ്, എത്ര ജീവിതങ്ങളെ ഞാൻ ചെന്നിടിച്ചു, എത്ര വിളികളെ ഞാൻ ഇറവ് അണിയിച്ചു, എത്ര നെഞ്ചകങ്ങളിൽ ഞാൻ കനൽ നിറച്ചു. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം അല്ലേ? അതിനെക്കുറിച്ചാണ് ആരോഹണ നാളുകൾ തയ്യാറാകുമ്പോൾ. ഈ നോബൽ സമ്മാന ജേതാവായ ടാഗോറിന്റെ മരണ നിമിഷങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. ടാഗോർ മരണത്തോടെടുക്കുമ്പോൾ ശിഷ്യൻ പറയുന്നുണ്ട്, ടാഗോർ അല്ലയോ ജി, അങ്ങ് എത്ര ഭാഗ്യവാനാണ്, ആംഗലേയ കവിയായ ഷെല്ലി പോലും 2000 കവികളെ എഴുതിയിട്ടുള്ളൂ, അങ്ങ് 6000+ കവിതകൾ എഴുതി, അങ്ങ് എത്ര ഭാഗ്യവാനാണ്. അപ്പോ ടാഗോർ പറയുന്നൊരു മറുപടി ഉണ്ട്, വീട്ടിൽ തീർക്കാനാകാത്ത നഷ്ടബോധത്തോടെ ടാഗോർ പറയുന്നുണ്ട്, ഭഗവാനേ ദൈവമേ, അങ്ങ് ആവശ്യപ്പെട്ട ഏറ്റവും നല്ല ഗാനം പാടാൻ ഞാൻ മറന്നുപോയി. ശരിക്കും അങ്ങ് ആവശ്യപ്പെട്ട ഏറ്റവും നല്ല ഗാനം പാടാൻ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ടാണ് ടാഗോർ കണ്ണടയ്ക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ശമരിയ വഴി ജെറുസലേമിലേക്ക് യാത്ര ചെയ്യും. ജീവിതത്തിന്റെ കയ്പനുഭവങ്ങളോട് ഒരു സ്നേഹത്തിന്റെ കവിത എഴുതി ജീവിതം ഓട്ടം പൂർത്തീകരിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ മുൻപിലുണ്ട്. അത് തന്നെയാണ് ഗോബാക്യോസൻ ആദ്യ നേർമല്യത്തിലേക്ക് മറങ്ങുന്നു. 20-ാമത്തെ വയസ്സിൽ പിസ്ഗ മലമുകളിൽ നിൽക്കുന്ന മോശയുടെ കണ്ണുകളിലെ തിളക്കം ആവർത്തന പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലെ. മോശയുടെ കണ്ണ് വന്നാതെ ഇരുന്നു. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ തന്റെ യാത്ര പൂർത്തീകരിക്കുമ്പോഴും ആ കണ്ണുകൾ പറയുന്ന പ്രകാശം, ആ കണ്ണുകളിൽ നിന്ന് ബഹിർഗമിച്ച തിളക്കം, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സന്തോഷമാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയാണ്. ജീവിതത്തിൽ പരുക്കൻ അനുഭവങ്ങൾ മാത്രം കിട്ടിയിട്ടുള്ള ഒരാളാണ് മോശ. അത് പേറ്റുപായ മുതൽ അങ്ങനെയാണ്. പിറന്നു വീണ ബായെ കരയാൻ സ്വാതന്ത്ര്യമില്ലാതെ വാപത്തിൽ പിടിക്കപ്പെട്ട കുഞ്ഞാണ്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കെ അനാഥനായി പോയി നൈൽ നദിയിലൂടെ ഒഴുക്കപ്പെട്ട കുട്ടിയാണ്. അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുമ്പോൾ അമ്മയെ നിന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കുഞ്ഞാണ്. കൊട്ടാരത്തിലെ വിഭവങ്ങൾ ആസ്വദിക്കുമ്പോൾ അതിന്റെ രുചി തൃപ്തി കൊടുക്കാത്ത മനുഷ്യനാണ്, അവിടെ നിറഞ്ഞുപോകുന്നയാളാണ്. പിന്നീട് ഇങ്ങനെ ജനത്തെ കൊണ്ട് വാഗ്ദത്ത നാട് തേടി നടന്നയാളാണ്. അവസാന വാഗ്ദത്ത നാടിന്റെ പ്രതിവാദക്കൽ ലബനോനിൽ നിന്ന് വീശുന്ന ആ നല്ല കാറ്റ് തന്നെ തഴുകി എത്തുന്ന ആ നിമിഷങ്ങളിൽ അതിനോട് അവിടെ കയറാതെ, അവിടെ കയറാനാകാതെ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങിയ ഒരാളാണ്. ദൈവത്തിന്റെ നിശ്ചയം അതായിരുന്നു വാഗ്ദത്ത നാടിന്റെ പടിവാദക്കൽ. അപ്പോഴും ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അയാളുടെ കണ്ണ് മങ്ങാതെയിരുന്നു, ആ കണ്ണുകളിലെ പ്രകാശം എത്ര മാത്രമായിരുന്നു. കൃത്യജീവിതം എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിനിഷ്യൽ ടൈമിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തികയാറാകുക, തികയാറായപ്പോൾ ഓരോ ജീവിതങ്ങൾക്ക് ഒരു ഫിനിഷിംഗ് ടൈം ഉണ്ട്, ഒരു ന്യായവിധിയുണ്ട്. ജീവിതത്തിന്റെ അവസാനം ശുഭകരമാകണം. നല്ല അവസാനം, നല്ല അവസാനം, നല്ല അവസാനം ഓരോ പരിശുദ്ധ കുർബാനയിലും നാം ഓർക്കുന്നതാണ്, നാം പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോ മഹത്വത്തിന്റെ സാമ്രാജ്യങ്ങളൊന്നും കീഴടക്കാതെ വന്ന ഒരു ഒരു കഥാവുണ്ട്. രാജാവാണെന്ന് പറഞ്ഞ് ജനിച്ചിട്ട് എല്ലാവരും നോക്കി നിൽക്കെ മഹത്വത്തിന്റെ വലിയ സാമ്രാജ്യങ്ങളൊന്നും കീഴടക്കിയിട്ടില്ല കർത്താവ്. 33-ാമത്തെ വയസ്സിൽ പടയാളികളുടെ ചെറിയ അഭിഷേകത്തിൽ മയങ്ങി മരിക്കുമ്പോൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അവരവരുടെ തലസ്ഥായി. എന്നാൽ അതേസമയം തന്നെ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ക്രിസ്ത്യാനികൾ ഒരു വയസ്സ് മാത്രം കുറച്ച് ജീവിച്ചിരുന്ന 32 മരണപ്പെട്ട അലക്സാണ്ടറുടെ അവസാനത്തെ വാക്കുകൾ എല്ലാം വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു എന്നാണ്. ഇത് രണ്ടും ചേർത്ത് ചിന്തിക്കാൻ, രണ്ടുപേരുടെ ജീവിതം എടുത്തു ചിന്തിച്ചാൽ തന്നെ ഒരു കൗതുകമായി തോന്നും. 32 ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചൊരു മലമ്പനി വന്നു മരിച്ചുപോയ അലക്സാണ്ടർ ചക്രവർത്തി അവസാനം പറഞ്ഞ വാക്കുകൾ എല്ലാം വെറുതെയായിരുന്നു, എല്ലാം വെറുതെയായിരുന്നു. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഡാർവിൻ ഐ ആം ലോസ്റ്റ് എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നുള്ളതാണ്. ഈ നിമിഷങ്ങളിൽ തന്നെ നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചില മനുഷ്യരുടെയൊക്കെ അവസാനത്തെ കുറിച്ചാണ്. ആ നാളുകൾ തികയാറാകുമ്പോൾ, നിയോഗങ്ങൾ പൂർത്തീകരിക്കാറാകുമ്പോൾ ശമരിയൻ അനുഭവങ്ങളോട് മുണ്ടാഘാസത്തോടെ നിൽക്കാനാകുമോ എന്ന ഒരു ചോദ്യം. അതുകൊണ്ടാണ് കർത്താവിന്റെ നാല് യഹൂദന്മാർ ലോകം വിപ്ലവം ഉണ്ടാക്കി എന്നൊക്കെ പറയും. അത് കാറൽ മാർക്സ് ആണ്, മാർക്സ് ഉണ്ടാക്കിയ ഒരു സാമ്പത്തിക വിപ്ലവമാണ്, ഫിനാൻഷ്യൽ റവല്യൂഷൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാക്കിയത് സയന്റിഫിക് റവല്യൂഷൻ ആണ്, യഹൂദനാണ്, ശാസ്ത്ര വിപ്ലവമാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ജൂ, അദ്ദേഹം ഒരു യഹൂദനാണ്, അദ്ദേഹം ഉണ്ടാക്കിയത് ഒരു സൈക്കോളജിക്കൽ റവല്യൂഷൻ ആണ്, മനഃശാസ്ത്ര വിപ്ലവമാണ്. പക്ഷെ നാലാമതൊരാൾ ഉണ്ടാക്കിയത് സ്നേഹത്തിന്റെ വിപ്ലവമാണ്, അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന് മുമ്പ് കടിച്ചാൽ പൊട്ടാത്ത ഭാഷയുമായി പ്ലേറ്റോയും സോക്രട്ടീസും അരിസ്റ്റോട്ടലും ഒക്കെ 40-50 തത്വചിന്ത പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് 3.5 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ കർത്താവ് ഇന്നും ജീവിക്കുന്നു. മേൽ പറഞ്ഞ തത്വചിന്തകളൊക്കെ കടപുഴകി പോയിരിക്കുന്നു ജീവിതത്തിന്റെ ഓരോ പ്രായത്തിലും. ഇന്ന് നമുക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശിരസിൽ സൂക്ഷിക്കുന്നത് കണക്കാണോ കവിതയാണോ എന്നാരോ എഴുതി വെച്ചത് ഞാൻ ഓർക്കുന്നു. നമ്മുടെ ശിരസിൽ സൂക്ഷിക്കുന്നത് പലപ്പോഴും കണക്കാ, പലരോടും പകയുടെ കണക്ക്, പലരോടും നഷ്ടങ്ങളുടെ, ലാഭത്തിന്റെ, ചോദ്യങ്ങളുടെ ഒക്കെ കണക്ക് കുറയുന്നതനുസരിച്ച് ജീവിതത്തിന്റെ ഭംഗി കൂടുന്നുണ്ട്. കണക്ക് കുറയുന്നതനുസരിച്ച് ജീവിതത്തിന്റെ ഭംഗി കൂടും. ശിരസിൽ സൂക്ഷിക്കുന്ന ഒരു കവിതയാണോ കണക്കാണോ എന്നൊരു കവി ചോദിക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊക്കെ ശിരസിൽ സൂക്ഷിക്കുന്ന ഒരു കുറെ കണക്കുകൾ മാത്രമാണ്. കണക്കുകൾ ശിരസിൽ ഒരുപാട് സൂക്ഷിക്കുന്നതോടും ആരോപണങ്ങളുള്ള ആളുകൾ തയ്യാറാകുമ്പോൾ, ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് സ്വസ്ഥമായ സ്നേഹാനുഭവങ്ങളോടെ ഈ ലോക ജീവിതത്തെ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എത്ര കാലം ജീവിച്ചു എന്നതിലല്ലോ, എത്ര വ്യക്തത്തിൽ ജീവിച്ചു എന്നുള്ളതൊരു ചോദ്യമാണ്. ജീവിച്ചു എന്നതല്ല, എത്ര വ്യക്തത്തിൽ ജീവിച്ചു, എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ശരിക്കും മൂന്നവസ്ഥകളാണ് മനുഷ്യന്റെ ഭാഗ്യം എന്ന് പറയും. ഒന്ന്, അർത്ഥപൂർണമായ യൗവനം. രണ്ട്, പ്രസാദം നിറഞ്ഞ വാർദ്ധക്യം. മൂന്ന്, ശാന്തമായ മരണം. എങ്ങനെയാണ് അർത്ഥപൂർണമായ യൗവനം, പ്രസാദം നിറഞ്ഞ വാർദ്ധക്യം, ശാന്തമായ മരണം എന്നിവയാണ് ഒരാളുടെ ജീവിതത്തിന്റെ മൂന്ന് ഭാഗ്യങ്ങൾ. അവിടെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നന്നായി അവസാനിപ്പിക്കുമോ, നല്ല അവസാനം. ഓളീസ് എന്ന് പറയുന്നത് പോലെ എല്ലാവരും നന്നായി അവസാനിപ്പിക്കുമെങ്കിൽ എല്ലാം നന്നാവും, നിവൃത്തിയായി എന്ന് പറഞ്ഞ് മടങ്ങാനാകുമോ. അപ്പോഴാണ് ഞാൻ ഈ ഇടത്തുകാരൻ ഭാഗ ചിന്ത ഞാൻ ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെറിയ കാര്യം മാത്രമാണ്. ഇതെങ്ങനെയാണ് സാധിക്കുക ജീവിതത്തിലെ കൗണ്ടർ എക്സ്പീരിയൻസിനോട്, ജീവിതത്തിലെ കൗണ്ടർ അനുഭവങ്ങളോട്, ശക്തി അനുഭവങ്ങളോട് ഇങ്ങനെ പറ്റുമോ പ്രസ്തുതപ്പെടുത്തിയ ഒരു മനോഭാവം. ഈ ഗോരിടൻ ആവശ്യപ്പെട്ടിടത്ത് സ്നേഹത്തിന്റെ അരുനീർ തളിച്ച് അതുവഴി ആരോഹണത്തിലേക്ക് ഉയർത്താവണം. ഇത് സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച നമ്മുടെ ആരാധനയിൽ വായിക്കുന്ന ഭാഗമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും എടുത്ത് വയ്ക്കേണ്ട വാക്യമാണ് ആരോഹണ നാളുകൾ തികയാറാകും. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ജീവിതം വലുതാകുകയല്ല, ചെറുതാകുകയല്ല, ആരോഹണ നാളുകൾ തികയാറാകുകയാണ്. സ്നേഹാനുഭവങ്ങളോട് കടന്നു പോകുമോ അല്ലെ? നമ്മളൊക്കെ ഞാൻ ഇച്ഛിക്കുന്നത് പോലെ മാത്രം നടക്കണം, ഞാൻ കൽപ്പിക്കുന്നത് പോലെ, എന്റെ താല്പര്യങ്ങൾ പോലെ നടക്കണമെന്നാണ്, എന്റെ താല്പര്യങ്ങൾ പോലെ നടക്കണമെന്നാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മുടെ ഭക്തി പോലും ഭാരതത്തിന്റെ കവി പറയുന്നത് പോലെ കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും ദൈവമേ. അതാണ് നമ്മുടെ ഭക്തി. കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ചു കണ്ടിട്ട്, അതായത് നമ്മൾ ചിന്തിച്ചത് പോലെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിട്ട് അർപ്പിച്ചിടുന്ന അടിയൊക്കെയും എന്ന് അങ്ങേക്ക്, കൽപ്പിച്ച പോലെ വരുമെന്ന് നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയൊക്കെയും അങ്ങേക്ക്. ഇതാണ് നമ്മുടെ ഭക്തി. എന്നാൽ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവമേ എന്റെ ചിന്തകൾക്കോ എന്റെ ആഗ്രഹങ്ങൾക്കോ അപ്പുറം ചില ശക്തി അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും തളർന്നിരിക്കുമ്പോഴും തളർന്നിരുന്നാലും തകർന്നിരുന്നാലും നിവർത്തിക്കുന്ന ഒരു ലയം എന്റെ ഭക്തി ജീവിതം തരണമേ. കണക്ക് കുറയുന്നതനുസരിച്ച് ജീവിതത്തിന്റെ ഭംഗി കൂടുന്നു എന്ന് അത് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാകട്ടെ. മത്സരങ്ങളുടെ ലോകത്ത്, പകയുടെ ലോകത്ത്, ജീവിതത്തിന്റെ ആരോഹണ നാളുകൾ തയ്യാറാകുമ്പോൾ കർത്താവെ, ഇരുളിൻ മഹാദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതശീലി തന്നു, എന്റെ ചെറിയ ആകാശവും നീ തന്നു, ശിഖരത്തിന്റെ ഒരു കൂട് തന്നു. മധുസൂദനന്മാരുടെ കവിതയാണെന്നാണ് എന്റെ ഓർമ്മ, പെട്ടെന്ന് ഓർത്തു പോവുക. ദൈവം നമ്മളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു, ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതശീലി തന്നു, എന്റെ ചിറകിൻ ആകാശവും നീ തന്നു, നിന്നാത്മ ശിഖരത്തിൽ ഒരു കൂട് തന്നു. ദൈവം മനുഷ്യനെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പരിപാലിക്കുക? ജീവിതത്തോട് അങ്ങനെ സംതൃപ്തമായൊരു മനസ്സോടെ എന്റെ ജീവിതങ്ങൾക്കെല്ലാം തീരെയും ചെറുകളും എനിക്ക് ആകാശവും തന്ന ദൈവ ദൈവമേ, ശബരിനുഭവങ്ങളോട് സ്നേഹാനുഭവങ്ങളോട് മടങ്ങുന്ന ഒരു ജീവിതം എനിക്ക് തരണമെന്ന് പ്രാർത്ഥനയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ചുരുങ്ങിയ നിമിഷങ്ങളിൽ ഞങ്ങൾ വായിക്കുന്ന ദൈവത്തിനും ഞങ്ങൾക്ക് തന്ന ഓർമ്മപ്പെടുത്തലുകൾക്കും നന്ദി. കർത്താവ്, ഓരോ ജന്മദിനങ്ങളിലും ജീവിതത്തിന്റെ ഓരോ നാഴികകൾ പിന്നിടുമ്പോഴും ഞങ്ങൾ എടുത്ത് വായിക്കേണ്ട ഒരു വചനമാണ് ലൂക്കോസ് 9:51 എന്ന് ഞങ്ങൾ അറിയുന്നു. ആരോഹണ നാളുകൾ തയ്യാറാകുമ്പോൾ ജീവിതത്തിന്റെ പരുക്കൻ അനുഭവങ്ങൾ സമ്മാനിച്ച് സന്തുലി കടന്നുപോകാൻ കഴിയണം. കർത്താവെ, ഞങ്ങളുടെ മനസ്സിലെ ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള പകയോ വിദ്വേഷത്തിന്റെ കനവോ വേദനയുടെ അനുഭവങ്ങളോ മറ്റുള്ളവരോടുള്ള അമർഷത്തിന്റെ കണികകളോ കിടക്കുമ്പോൾ ദൈവമേ അതൊന്ന് പരിഹരിച്ച് സ്നേഹാനുഭവങ്ങളുടെ പുഞ്ചിരിയോടെ വെട്ടത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ ധ്യാനത്തെ ശ്രദ്ധിക്കുമാറാകണമെങ്കിൽ
അഭിമന്യ തിരുമേനി വന്ദ്യ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, സ്വച്ഛമായ ഒരു ജലാശയത്തിന്റെ സമീപിച്ചപ്പോൾ ഇളംകാറ്റ് എപ്രകാരം നമുക്ക് ലഭ്യമാണ്, അത് നമ്മുടെ തലച്ചോറിനും ഹൃദയത്തിനും എത്രമാത്രം അത് ആശ്വാസം നൽകും. ആ രീതിയിൽ ഒരു വേദപുസ്തക വാക്യത്തെ അടർത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങളെയും അർത്ഥശൂന്യതയും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് എന്റെ സ്നേഹിതൻ കൂടിയായ ബിജു അച്ഛന് സാധിച്ചു. ഇന്ന് അച്ഛനെ ഇപ്രകാരം ക്രമീകരിക്കപ്പെട്ടതിൽ ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 9:53 ഏറെ പ്രാവശ്യം വായിച്ചു, ധാരാളം നമ്മൾ പ്രസംഗങ്ങൾ കേട്ട് കാണും. പക്ഷേ ഇന്നത് വീണ്ടും വായിക്കപ്പെട്ടപ്പോൾ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കുകയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല എന്ന വാക്യത്തിന്റെ പശ്ചാത്തലം അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ യാത്രകളും എല്ലാ ജീവിതവും അവസാനം എത്തിച്ചേരേണ്ടുന്നത് യെരുശലേമിലേക്കാണെന്നുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് അച്ഛൻ എഴുതി ചേർക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു നോമ്പുകാലത്തിന്റെ ആരംഭം നാളെ സന്ധ്യ മുതൽ ആരംഭിക്കുമ്പോൾ തികച്ചും നമുക്കിത് നന്മയ്ക്കുതകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മരണത്തെ ഊർജ്ജസ്വലതയോടുകൂടി സ്വീകരിക്കുവാനുള്ള ഒരു അഭിനിവേശവും ആഹ്വാനവും അച്ഛനെ പ്രസംഗത്തിലുടനീളം നമുക്ക് നൽകി. ഒപ്പം അതിൽ വേദപുസ്തകത്തിനും ആരാധനാ ജീവിതത്തിനുമുള്ള സ്വാധീനം എന്തൊക്കെയാണെന്ന് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. കവിതയും തത്വശാസ്ത്രവും ശാസ്ത്രചിന്തകളും കൂട്ടിയോജിപ്പിച്ച് അതിനും മുകളിൽ വിശുദ്ധ തിരുവചനത്തിനും ദൈവത്തിനും സ്ഥാനമുണ്ടെന്ന് അതിന്റെ ആഴത്തിന്റെ തെളിമയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും അച്ഛൻ കൈപിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെയും ഗൗരവം നഷ്ടപ്പെടാതെയും എന്നാൽ ഗൗരവമായ വാക്കുകൾ പറയാതെയും പക്ഷേ ഉൾക്കാമ്പുകളുള്ള വാക്കുകൾ ഒരു നദി പോലെ ഒരു പ്രവാഹമായി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി ചേർത്തും അച്ഛൻ നൽകിയ സന്ദേശം എല്ലാവരും കേൾക്കേണ്ടതാണ്. എല്ലാവരും കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമെങ്കിൽ ഈ ലോകം എത്രയോ സുന്ദരമാകും എന്ന് അറിയാതെ ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതം ധന്യമാക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾ ഏറെ കാമ്പുകളുള്ളതായിരുന്നു. തുടർന്നും അച്ഛനെ ഈ വചന ശുശ്രൂഷയുടെ പീഠങ്ങളിൽ ദൈവം സമൃദ്ധമായി ഉപയോഗിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് അച്ഛനെ സഹായിക്കട്ടെ. കേട്ടതായ ഞങ്ങൾക്കും അതിന്റെ തെളിമയും ജീവിതത്തിൽ ശോഭിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ബലഹീനനായ ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ.
വളരെ നന്ദി. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകള് ജോൺസനെ പ്രത്യേക പ്രാർത്ഥിക്കാൻ നാട്ടിലാണ്, ബാംഗ്ലൂരിൽ. അതുപോലെ തന്നെ ഒരു മോനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജോജോയെ ഓർക്കാം. താറാമ്മ, വർഗീസ്, ബീന, ശോശാമ്മ, ഷെറിൻ, സൂസൻ തോമസ്, റേച്ചൽ കറിയ, ജോൺസി, ഫാദർ ജോർജ് കോശി, സോനു, പീറ്റർ കെ തോമസ്, ബേബിക്കുട്ടി, ലളിത, ലോറൻ, ചിമ്മി ആലിസ് ജോസഫ് സാറാമ മോളി സജി അൻഡ്രോഹാൻ ജോയൽ ജോജി മാത്യു ടോബി ലീല മജോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരേക്ക ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴെ റംബാച്ചൻ വന്നി റംബാച്ചൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരിക്കും. റംബാച്ചൻ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധർക്കും സ്തുതി ആദ്യം മുതൽ ഉന്നയിക്കും തന്നെ ആമേൻ. ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ആമേൻ, കഴിഞ്ഞ രാത്രിയിൽ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തുപരിപാലിച്ചു. അങ്ങയുടെ സൃഷ്ടിയെ കാണുവാൻ ഞങ്ങളെ ഉണർത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാൻ നൽകിയ എല്ലാ അവസരത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാനും അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ കൽപ്പനകൾ പാലിക്കുവാനും ക്രൈസ്തവ ജീവിതം വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും ജീവിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ നീ ചൊരിഞ്ഞു കൊടുക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയും നീ അറിയുന്നുവല്ലോ. ഞങ്ങളെ ശക്തീകരിക്കണമേ. അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും ശക്തിയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് പേരോർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് കയ്യിൽ പ്രതിമേൽപ്പിക്കുന്നു. അനേകരെ നീ തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, അവർ കഴിക്കുന്ന മാർഗങ്ങളിലെല്ലാം അവിടെ നീ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും പ്രത്യേകിച്ച് അങ്ങയുടെ സന്തോഷവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമേ. പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിന്റെ സന്തോഷത്തിൽ നീ ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കും, ഞങ്ങളെ വഴി നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. ഈ ലോകത്തിലെ മായാമോഹങ്ങളിലൊന്നും ഏർപ്പെടാതെ അങ്ങയുടെ വിശ്വസ്ത മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധ സഭയും എല്ലാ പിതാക്കന്മാരെയും അവിടുത്തെ കയ്യിൽ പ്രമേൽപ്പിക്കുന്നു. ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന തിരുമേനിയെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ ക്രൈസ്തവ ജനങ്ങളെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, സാക്ഷ്യമുള്ള ജീവിതം ഞങ്ങൾ നയിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമേ, അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സമാധാനവും ഞങ്ങൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്ന ആൾക്കാരിലൊക്കെയും വ്യാപരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. വേർപാടിലും ദുഃഖത്തിലും രോഗത്തിലും പ്രയാസത്തിലും പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നവരും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ നീ കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ ജയമുള്ള സ്ലീബ എപ്പോഴും ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണമേ. കാവൽ മാലാഖമാരുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ ജീവിക്കുവാനും യാത്ര ചെയ്യുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ പിഞ്ചുഭേദങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വളരുവാൻ സഹായിക്കണമേ. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവിടെ നീ പകർന്നു കൊടുക്കണമേ. നല്ല കൂട്ടുകാരെ അവിടെ നീ പ്രദാനം ചെയ്യണമേ. അസൂയാളത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമൊക്കെയും കാത്തുപരിപാലിക്കണമേ. ദൈവമായ കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങൾ പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങൾ അവിടെ നീ അറിയുന്നു. നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടുത്തെ ശ്രീഭണ്ഡാരം തുറന്ന് ചൊരിഞ്ഞു തരണമേ. നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിസ്തിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി തീരുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും കരുതുവാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി വചനം സംസാരിച്ച അഭിഷക്തനെ അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ മുന്തിരിത്തോപ്പിൽ ഉത്തമ വേലക്കാരനായിട്ട് അനേകർക്ക് അവിടുത്തെ വചനങ്ങളും അവിടുത്തെ തിരുശരീരങ്ങളും പകർന്നു കൊടുക്കുവാൻ ശക്തീകരിക്കണമേ. ശുശ്രൂഷകളെല്ലാം മാനിക്കണമേ. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പുമുള്ള പരുദീസയിൽ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനാണമേ.
ആമേൻ. തിരുവേണി ഉണ്ടോ?
ഉണ്ടോ? തിരുനാമം മഹത്വപ്പെടട്ടെ. മാനപ്പെട്ട അച്ഛന്മാരെ, പങ്കുചേരുന്ന എല്ലാ പ്രിയ മാതാപിതാക്കളും സഹോദരങ്ങളെവരുമേ, നമ്മുടെ കണക്കൂട്ടിലേക്കാൾ അധികമായി ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിക്കുവാനും ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ നമ്മോട് നല്ല സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോട് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം പ്രത്യേകിച്ച് കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ശ്ലീഹന്മാരുടെ ഓർമ്മ കടന്നു വരുന്നു. നാളുകളിൽ കർത്താവെ, നിന്റെ ഇഷ്ടപ്രകാരം ശ്ലീഹന്മാരെ പോലെ ദൈവികമായി ജീവിപ്പാനും നിനക്ക് വേണ്ടി സാക്ഷ്യമുള്ളവരായി തീരുവാനും തക്കോണം ഞങ്ങളെ ഒരുക്കണമേ എന്ന് എല്ലാവർക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. എല്ലാ ദൈവകൃപയും വരുവാനും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവസേനയിൽ സമർപ്പിക്കുന്നു. പങ്കാളികളാവുന്ന എല്ലാവരെയും ദൈവസേനയിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമ്പരാൻ കൂടുതലായ അനുഗ്രഹങ്ങളും കൃപകളും നൽകുവാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളെ എല്ലാവരെയും നമുക്ക് ദൈവസേന സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആശീർവാദത്തിന് തലകളെ വണക്കാം. പിതാവ്, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്താവെ, ഞങ്ങളെല്ലാവരുടെ കൂടെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ കൂടെയും രോഗത്തിലായിരിക്കുന്ന എല്ലാവരുടെ കൂടെയും വാർദ്ധക്യത്തിലും പ്രയാസത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോടുകൂടിയും എല്ലാ ആഗ്രഹങ്ങളോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മാറാകണമേ. ആമേ.
സന്നിയമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം, പ്രത്യേകിച്ച് അഫിയെന്ന തിരുമനസ്സുകൊണ്ട് സജീവമായ നേതൃത്വം നൽകുന്നു. തിരുമനസ്സിനുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരു നല്ല നവ ചൈതന്യത്തോടുകൂടി ഇന്ന് നമുക്ക് ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട ജോൺ ടി വർഗീസ് അച്ഛനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കടപ്പെട്ടിരിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യമൊക്കെയും ഈ ശുശ്രൂഷയിൽ ഉണ്ടാവണം, പ്രാർത്ഥനയിൽ ഉണ്ടാവണം എന്ന് ഏറ്റവും താല്പര്യത്തോട് അപേക്ഷിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും ദൈവസേനയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. സംബന്ധിച്ച എല്ലാവരോടും വന്നിയ മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ ഐസ് വി പ്രകാശൻ, തമ്പാനച്ഛൻ, വന്നിയ റമ്പാച്ചൻ, എല്ലാവരോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച മറിയ മാൻഡി, അതുപോലെ തന്നെ അതിന്റെ ചുമതലയുള്ള മനോജ്, എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പിന്തിരുവനെ സമർപ്പിച്ചതുപോലെ എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നോമ്പ് ആശംസിക്കുന്നു. എല്ലാവരും നോമ്പ് നോക്കണം എന്ന് വളരെ താഴ്മയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹ്യൂസ്റ്റൺ ഏറിയയിലുള്ള സീനിയേഴ്സിന്റെ ഒരു മീറ്റിംഗ് 16-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്ക് അരമനയിൽ വെച്ച് അഭിന്ദ തിരുമനസിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്നതാണ്. അരമനയിൽ ഒരു ദിവസം എന്നുള്ള നാമധേയത്തിലാണ് ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ഹ്യൂസ്റ്റൺ പരിധിയിലുള്ള ആളുകളൊക്കെ, ശ്രവിക്കുന്നവരൊക്കെ കഴിവതും ആ മീറ്റിംഗിൽ സംബന്ധിക്കണം. അത് അനുഗ്രഹമായി തീരാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. ദൈവം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.